السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹാദരണി യരായ സഹോദരങ്ങളെ, അൽ ഉസൂലു സലാസ എന്ന പ്രസിദ്ധമായ റിസാലയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസുകളിൽ നാം വിശദീകരിച്ചത്, ഓരോ മനുഷ്യനും വളരെ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനമായ നാല് മസായിലുകൾ, നാല് മസ്അലകൾ. ആ മസ്അലകളിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞത്. ഒന്നാമത്തേത് അറിവ് നേടലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ ദീനിനെ സംബന്ധിച്ചും അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ചുമുള്ള അറിവ്. ആ അറിവ് നേടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കിയ നേടിയ അറിവനുസരിച്ച് അമല് ചെയ്യലാണ്. അതാണ് രണ്ടാമത്തെ മസ്അല. മൂന്നാമത്തെ മസ്അല ആ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് ക്ഷണിക്കലാണ്, ദഅവത്ത് നടത്തലാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല തന്റെ അൽ ഉസൂലു സലാസ എന്ന പ്രസിദ്ധമായ റിസാലയുടെ ആദ്യ ഭാഗത്ത് പറയുന്ന നാല് മസ്അലകളിൽ മൂന്നെണ്ണം. ഈ മൂന്നെണ്ണം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അറാബിഅ, നാലാമത്തെ മസ്അലയാണ്. എന്താണ് നാലാമത്തെ മസ്അല? അസ്സബ്റു അലൽ അദാ ഫീഹി, അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, ആ മാർഗത്തിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ ആ പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നതാണ് നാലാമതായി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മസ്അല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്തുന്ന ഒരു ദായി, ആ ദായിയെ സംബന്ധിച്ചിടത്തോളം ആ മാർഗത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ആ മാർഗത്തിൽ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബഹിഷ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. പല നിലക്കുള്ള പ്രതിസന്ധികൾ പ്രബോധന മാർഗത്തിൽ ഒരു പ്രബോധകൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന കാര്യം തീർച്ചയാണ്. ആ മാർഗത്തിലൊക്കെ, ആ ഉണ്ടാകുന്ന പ്രയാസങ്ങളിലൊക്കെ ക്ഷമ കൈക്കൊണ്ട് ഉറച്ചു നിൽക്കാൻ ഒരു പ്രബോധകന്, അതല്ലെങ്കിൽ നാം മനസ്സിലാക്കിയ സത്യം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുമ്പോൾ ആ മാർഗത്തിൽ നമുക്കുണ്ടാകേണ്ട നാലാമത്തെ ഗുണമാണ് നാം പഠിക്കേണ്ട മസ്അലയാണത്. വഖദ് യനാലുഹു മിനൽ അദാ അശദ്ദ അൻവാഇഹി ഫിദ്ദുനിയ എന്നാണ് പണ്ഡിതന്മാരതിന് ശറഹ് നൽകിയപ്പോൾ പറഞ്ഞത്. ദുനിയാവിൽ അനുഭവിക്കേണ്ടി വരുന്ന കടുത്ത പരീക്ഷണങ്ങൾ ഒരുപക്ഷെ പ്രബോധന മാർഗത്തിൽ സഹിക്കേണ്ടി വരും, അഭിമുഖീകരിക്കേണ്ടി വരും, പ്രയാസങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പോൾ ആ പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്നതാണ് നാലാമത്തെ മസ്അല. അങ്ങനെ ഒരു പ്രബോധകൻ, ഒരു ദായി പ്രബോധന പാതയിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുകയാണെങ്കിൽ രണ്ട് പ്രധാനമായ ഗുണങ്ങളാണ് അയാൾ നേടിയെടുക്കുന്നത്. ഒന്നാമത്തെ ഗുണം, ലിഅന്നഹു യസ്ലുക്കു തരീഖൽ അംബിയാ ഇവൽ മുർസലീൻ, ആ ക്ഷമ എന്ന മഹനീയമായ ഗുണം അയാൾ സ്വീകരിക്കുന്നതോടെ ആ ദായി, ആ പ്രബോധകൻ പ്രവേശിക്കുന്നത് അംബിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും പാതയിലേക്കാണ്. ഫഹും, അവരാകട്ടെ, ഖദ് സബഖൂഹു ബിദ്ദഅവ, അവന്റെ മുമ്പേ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ച് അവന് മുമ്പേ കടന്നുപോയവരാണ്. വസബഖൂഹു ഐളൻ, ബിമാ നാലഹും മിനൽ അദാ വന്നസബ്. മാത്രമല്ല ആ പ്രബോധന മാർഗത്തിൽ അവർ ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും അവർ സഹിക്കുകയുണ്ടായി. അങ്ങനെ അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്തപ്പോൾ ഉപദ്രവങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഉണ്ടായപ്പോൾ ക്ഷമിച്ച അമ്പിയാക്കന്മാരുടെ മുർസലീങ്ങളുടെ പാതയിലേക്കാണ് യഥാർത്ഥത്തിൽ അവൻ പ്രവേശിക്കുന്നത്. സ്വാഭാവികമാണ് പരീക്ഷണമുണ്ടാവുക എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അങ്കബൂത്തിലെ 2-3 വചനങ്ങളിലൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയുന്നത്, അഹസിബൻ നാസു അയ്യുത്രഖു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അഹസിബൻ നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യുത്രഖു അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന്, അയ്യഖൂലു ആമന്ന ഞങ്ങൾ വിശ്വാസികളായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവരെ ഉപേക്ഷിക്കപ്പെടുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, വഹും ലാ യുഫ്തനൂൻ അവർ പരീക്ഷിക്കപ്പെടാതെ. ഞാനൊരു വിശ്വാസിയാണ് എന്നൊരാൾ പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം പരീക്ഷണങ്ങളില്ലാതെ അയാളെ അല്ലാഹു ഉപേക്ഷിക്കുകയില്ല. മറിച്ച് അല്ല പറയുന്നത്, വലക്കത് ഫത്തന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ മുൻഗാമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖു വലയഅലമന്നൽ കാദിബീൻ, ആരാണ് വ്യാജവാദികളെന്നും ആരാണ് സത്യസന്ധന്മാരെന്നും അല്ലാഹു അറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഈമാനിക മേഖലയിൽ വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട് മാത്രമായില്ല പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ ആ മാർഗത്തിൽ ക്ഷമ കൈക്കൊള്ളണം, പ്രത്യേകിച്ച് ഒരു പ്രബോധകൻ. അതിലൂടെ അവൻ മഹാന്മാരുടെ അമ്പിയാക്കന്മാരുടെ സലഫുകളുടെ മാർഗത്തിലെയാണ് എത്തിച്ചേരുന്നത്. ഒന്നാമത്തെ പ്രത്യേകത. ഇനിയൊരു ദായി പ്രബോധന മാർഗത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുമ്പോൾ രണ്ടാമതായി അയാൾ നേടുന്നത് മഹത്തായ പ്രതിഫലമാണ്. അയാൾ അനുഭവിക്കുന്ന പരീക്ഷണത്തിന്റെ, പീഡനത്തിന്റെ, ഉപദ്രവത്തിന്റെ തോതനുസരിച്ച് അയാളുടെ പ്രതിഫലത്തിൽ വർധനവുണ്ടാകും. അള്ളാഹു അയാൾക്ക് നൽകുന്ന പ്രതിഫലത്തിൽ ഏറ്റവ്യത്യാസമുണ്ടാകും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. ഇമാം തിർമിദി റിവായത്ത് ചെയ്ത് രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ, സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അവിടുത്തെ സ്വഹാബാക്കളിൽ നിന്ന് ചോദ്യമുണ്ടാവുകയാണ്. എന്താണ് ചോദ്യം? അയ്യുന്നാസി അഷദ്ദു ബലാഅൻ, അള്ളാഹുവിന്റെ തിരുദൂതരെ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത പരീക്ഷണം നേരിടേണ്ടത് ആരാണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നത് ആരാണ്? കാല, അവിടുന്ന് പറഞ്ഞു, അൽ അംബിയാഉ, പ്രവാചകന്മാരാണ് ഏറ്റവും കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നെ അവർക്ക് താഴെ ഈമാനിന്റെ കാറ്റഗറി അനുസരിച്ച് ഓരോരുത്തരും പരീക്ഷിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഫയുബ്തല റജുലു അല ഹസബി ദീനിഹി, ഒരു മനുഷ്യൻ അവന്റെ ദീനനുസരിച്ച് അവന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഫഇൻ കാന ദീനുഹു സുൽബൻ, അവന്റെ ദീന് ഉറച്ചതാണെങ്കിൽ, അതായത് ശക്തമായ ദീനുള്ളവനാണെങ്കിൽ, ഇഷ്ടദ്ദ ബലാഉഹു, അവന് പരീക്ഷണങ്ങൾ ശക്തമാകും. നല്ല ദീനനുസരിച്ച്, ദീനിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, അള്ളാഹുന്റെ കൽപ്പനകൾ അനുസരിച്ച് ഉറച്ചു നിൽക്കുന്ന, ദീനിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് പരീക്ഷണങ്ങൾ കൂടും. വൈൻഖാന ഫി ദീനിഹി രിഖ, ഒരാളുടെ മതത്തിൽ നേർമ്മയുണ്ട്, കുറവുണ്ട്, ന്യൂനതകളുണ്ട് എങ്കിൽ, ഇബ്തുലിയ അല ഹസബി ദീനിഹി, അയാളുടെ ദീനിന്റെ അനുസരിച്ച് അയാൾ എത്ര കണ്ട് ദീനിനോട് അയാൾ പ്രതിപത്തി പുലർത്തുന്നു, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നു, അതനുസരിച്ച് അയാൾ പരീക്ഷിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈമാനിന്റെ തോതനുസരിച്ച് പരീക്ഷണങ്ങൾ കൂടുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിനാൽ നാലാമതായി നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ട ഗുണം, പ്രത്യേകിച്ചൊരു പ്രബോധകനുണ്ടാകേണ്ട ഗുണം, ക്ഷമിക്കുക. അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുക. അവൻ മനസ്സിലാക്കണം, ഞാൻ ഈ സഹിക്കുന്ന ഉപദ്രവങ്ങളെല്ലാം അല്ലാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. വഹാദിഹിൽ മക്കാരിഹു വൽ അദ ഇംതിഹാനു മിൻ അല്ലാഹി സുബ്ഹാനഹു വതആല, ഞാൻ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഈ എനിക്കനിഷ്ടകരമായ ഈ കാര്യങ്ങൾ, ഇംതിഹാനു മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള പരീക്ഷണമാണ്. എന്തിനാണ് അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത്? ലിയന്ദുർ, അവൻ നോക്കാൻ വേണ്ടി. അതസ്ബുത അം തതറാജ, നീ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമോ സഹോദര, അതല്ല നീ പിന്തിരിഞ്ഞു പോകുമോ എന്ന് നിന്നെ പരീക്ഷിക്കാനാണ്. ഒരു പ്രബോധകൻ മനസ്സിലാക്കേണ്ട കാര്യം. അതേപോലെ അതസ്ബിർ അം തതഅഖർ, നീ ക്ഷമിച്ചു നിൽക്കുമോ, അതല്ല ഈ പരീക്ഷണങ്ങൾ വന്നതോടുകൂടെ മതമുപേക്ഷിച്ച് അതല്ലെങ്കിൽ പ്രബോധനം ഉപേക്ഷിച്ച് ഒരു മൂലയിലിരിക്കുമോ എന്ന് അള്ളാഹു പരീക്ഷിക്കാനാണ്. എത്രയോ ആളുകൾ മതപ്രബോധന മേഖലയിൽ, അള്ളാഹുവിന്റെ ദീന് പ്രബോധനം നിർവഹിക്കുന്ന മേഖലയിൽ ആവേശഭരിതരായിരുന്നു. പക്ഷേ ഒരു പരീക്ഷണം നേരിട്ടപ്പോ, ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോ, അവിടെ ക്ഷമ കൈക്കൊണ്ട് ഉറച്ചു നിന്ന് മുന്നേറാൻ സാധിക്കാതെ പിന്തിരിഞ്ഞുപോയ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സഹോദരങ്ങളെ, ക്ഷമ എന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. നാലാമതായി, ഗ്രന്ഥകാരൻ നമുക്ക് പഠിപ്പിക്കുന്ന മസ്അല ആ മാർഗത്തിലുള്ള ക്ഷമയാണ്. ക്ഷമയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ നമ്മൾ അതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, വസ്വബുറു അൻവാഉൻ സലാസ, ക്ഷമ മൂന്ന് ഇനങ്ങളുണ്ട് ക്ഷമക്ക്. ക്ഷമ എന്നാൽ മൂന്ന് ഇനങ്ങളുണ്ട് ക്ഷമക്ക്, മൂന്ന് ഇനങ്ങളുള്ള ക്ഷമ. അതായത് ക്ഷമക്ക് മൂന്ന് ഇനങ്ങളുണ്ട്. ഒന്ന്, സ്വബുറുൻ അലത്വാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ. ആരാധന ചെയ്യാൻ ക്ഷമയോടെ, നോമ്പനുഷ്ഠിക്കാൻ ക്ഷമയോടെ, ജമാഅത്ത് നമസ്കാരത്തിന് പോകാൻ ക്ഷമയോടെ, ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ, അങ്ങനെ ആരാധന ചെയ്യണമെങ്കിൽ ക്ഷമ ആവശ്യമാണ്. ഒന്ന്, അത് വിശദീകരണം ആവശ്യമാണ്, മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് വിശദീകരിക്കാം. രണ്ട്, വസബുറുൻ അനിൽ മഅസിയ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ക്ഷമിക്കുക. അതായത് ഹറാം കാണാൻ കണ്ണിന് വല്ലാത്ത താല്പര്യമുണ്ട്, ക്ഷമ കൈക്കൊള്ളുന്നു. ഹറാം ചെയ്യാൻ, സമ്പാദിക്കാൻ, അങ്ങനെ ഹറാമിനോട് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മനസ്സ് നമ്മെ വല്ലാതെ ക്ഷണിക്കുന്നു, പക്ഷേ നാം പിടിച്ചു നിൽക്കുന്നു ക്ഷമയോടെ. അത് സബുറുൻ അനിൽ മഅസിയ, അതാണ് രണ്ടാമത്തെ ഇനം. മൂന്നാമത്തേത് വസബുറുൻ അലൽ അദാ, ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ക്ഷമ. ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള ക്ഷമ. വഹുവൽ മുറാദു ഹുന ബി അൻ തസ്ബിറ അലൽ അദാ അല്ലദി യനാലുക ഫീ തരീഖ് തബ്ലീഗിക ലിദീനില്ലാഹി അസ്സവജൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വൽ മുറാദു ഹുന, വഹുവൽ മുറാദു ഹുന, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത്? ബി അൻ തസ്ബിറ, നീ ക്ഷമിക്കണം. അലൽ അദാ, നിനക്ക് പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകുമ്പോൾ. എപ്പോൾ? അല്ലദി യനാലുക ഫീ തരീഖി തബ്ലീഗിക ലിദീനില്ലാഹി അസ്സവജൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുന്ന മാർഗത്തിൽ നിനക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ നീ ക്ഷമിക്കുക എന്നതാണ് ക്ഷമയിൽ മൂന്നാമത്തെ ഇനമായി പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയത്തിൽ നമുക്ക് ക്ഷമ അനിവാര്യമാണ്. ഇപ്പോൾ പറഞ്ഞ ഈ നാല് മസ്അലകൾ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിൽ ആമുഖമായി എല്ലാ ഓരോ മനുഷ്യനും അറിയേണ്ട അനിവാര്യമായ നാല് മസായിലുകൾ പറഞ്ഞല്ലോ. അതിനുള്ള തെളിവായി ഷെയ്ഖ് കൊണ്ടുവന്നിട്ടുള്ളത് വിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ അധ്യായമാണ്. മസ്അലകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിന് തെളിവ് വേണമല്ലോ. അതിനുള്ള തെളിവാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആസർ. വൽ ആസർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന ആമലദീന, വിശ്വസിച്ചവരൊഴികെ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരൊഴികെ. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ, ക്ഷമ കൊണ്ട് പരസ്പരവും ഉപദേശിക്കുകയും അതേപോലെ പിന്നെ ഹക്ക് കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിച്ചവരൊഴികെ എന്നാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞ ഈ നാല് മസ്അലകൾക്കുള്ള വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള തെളിവ്. വൽ അസർ, എന്താ വൽ അസർ എന്ന് പറഞ്ഞാൽ? അസർ എന്ന് പറഞ്ഞാൽ ഹുവ സമാൻ, കാലം എന്നാണ് അതിന്റെ അർത്ഥം. കാലത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്. വഖദ് അഖസമ അല്ലാഹു അസ്സവജൽ ബിഹി ലിശറഫിഹി, കാലത്തിന് ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല കാലത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു. വല്ലാഹു അസ്സവജൽ ലഹു അൻ യുഖ്സിമ ബിമാ ഷാഅ മിൻ മഖ്ലൂഖാതിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പടപ്പുകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് സത്യം ചെയ്യും. അത് അള്ളാഹു അങ്ങനെ ചെയ്യുന്നു, പക്ഷെ നമുക്ക് അനുവദനീയമല്ല. നമ്മൾ സത്യം ചെയ്യുമ്പോൾ അള്ളാഹിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാവൂ. അത് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം. അള്ളാഹു പലതുകൊണ്ടും സത്യം ചെയ്യും. പലതിൻ്റെയും പ്രാധാന്യവും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ നിന്ന് പലതിനെ കൊണ്ടും സത്യം ചെയ്യും. ഇവിടെ അള്ളാഹു സത്യം ചെയ്തിരിക്കുന്നത് കാലത്തെ കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹു നോക്കൂ, ഈ അധ്യായത്തിന്റെ സൂറത്തുൽ അസറിന്റെ ശൈലി നോക്കൂ, കാലത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് വളരെ പരമപ്രധാനമായ ഒരു കാര്യം ഊന്നി പറയുകയാണ്. മൂന്ന് നിരക്ക് അള്ളാഹു, അതായത് ആദ്യം സത്യം ചെയ്തു, പിന്നെ ഉറപ്പിച്ചു പറഞ്ഞു, പിന്നെയും സത്യം ചെയ്തിട്ടാണ് ഒരു കാര്യം അള്ളാഹു പറയാൻ പോണത്. വൽ അസ്, കാലം തന്നെ സത്യം, അവിടെ കസമുണ്ട്, സത്യമുണ്ട്. പിന്നെ അള്ളാഹു പറഞ്ഞത് ഇന്നൽ ഇൻസാന, ഇന്ന, ഇന്ന പ്രയോഗിച്ചു, ഇന്ന മുഅക്കദ, അതായത് ഉറപ്പിച്ചു പറയാൻ വേണ്ടി, ഉറപ്പിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതാണ് അറബിയിൽ ഇന്ന. പിന്നെയും അള്ള വീണ്ടും സത്യം ചെയ്തുല്ലേ, ഫീ ഖുസർ, നഷ്ടത്തിൽ തന്നെയാണ്, അവിടെയും സത്യമുണ്ട്. ഇങ്ങനെ അള്ളാഹു സത്യം ചെയ്ത് മൂന്ന് തവണ ഉറപ്പിച്ചു പറയാൻ എന്താ അള്ള പറയുന്നത്? മനുഷ്യന്മാര് നഷ്ടത്തിലാണ്, സർവ മനുഷ്യരും നഷ്ടത്തിലാണ്. വൽ അസ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, മനുഷ്യന്മാര് നഷ്ടത്തിലാണ്, മുഴുവൻ മനുഷ്യരും നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് അള്ളാഹു ചില ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു. ആരാണ് ആ ഒഴിവാക്കി പറഞ്ഞവർ? വഹാഉലാഇൽ മുസ്തസ്നൂന ഹുമുല്ലദീന ഹഖഖു ഹാദിഹിൽ മസാഇലൽ അർബഅ. ഈ നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ നാല് വിഭാഗം ആളുകളുണ്ടല്ലോ, ഈ നഷ്ടത്തിൽ പറഞ്ഞ, നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ നാല് ഗുണങ്ങളുള്ള ആളുകളുണ്ടല്ലോ, നാല് വിഭാഗമല്ല, നാല് ഗുണങ്ങളുള്ള വിഭാഗമുണ്ടല്ലോ, അവർ ഹഖഖു, അവർ യാഥാർത്ഥ്യമാക്കിയവരാണ്. ഹാദിഇൽ മസാഇലൽ അർബഅ, നാം ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞ ഈ നാല് മസ്അലകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയവരാണ് അള്ളാഹു നഷ്ടത്തിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ ഈ വിഭാഗം ആളുകൾ. ആരാണവർ? ഒന്ന്, ആമനു, ഇല്ലല്ലദീന ആമനു, അല്ലെ, വിശ്വസിച്ചവരൊഴികെ. അപ്പൊ ഒന്നാമത് അവരുടെ ഗുണം ആമനു, അവർ വിശ്വസിച്ചു എന്നാണ്. എന്താണ് ആമനു എന്ന് പറഞ്ഞാൽ? ഫതഅല്ലമു, അവർ പഠിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അവർക്ക് ശരിയായ വിശ്വാസം ഉൾക്കൊള്ളണമെങ്കിൽ, ശരിയായ വിശ്വാസം മനസ്സിലാകണമെങ്കിൽ പഠിക്കൽ അനിവാര്യമാണല്ലോ. അതുകൊണ്ട് അവർ പഠിച്ചു, യഥാർത്ഥ നിലക്ക് വിശ്വസിച്ചു. ഒന്ന്, അതാണ് ഒന്നാമത്തെ മസല, ഇൽമ് നേടുക എന്നുള്ളത്. ശരിയായ ഇൽമ് നേടിയെങ്കിലേ അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റൂ, റസൂലിനെ മനസ്സിലാക്കാൻ പറ്റൂ, ഇസ്ലാം ദീനിനെ മനസ്സിലാക്കാൻ പറ്റൂ. ശരിയായ ദീന് പഠിച്ച് അവർ വിശ്വസിച്ചു. ഒന്ന്. രണ്ട്, വഅമിലു സ്വാലിഹാത്തി, അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു. എന്താ അതിന്റെ അർത്ഥം? അമിലു ബഅദമാ അലിമു, അവരറിഞ്ഞതനുസരിച്ച് അമൽ ചെയ്തു. അതാണല്ലോ രണ്ടാമത്തെ മസല, മനസ്സിലാക്കിയ കാര്യം അത് അമൽ ചെയ്യലാണ്. അതുകൊണ്ട് ആ കാര്യം പ്രാവർത്തിക ലോകത്ത് കൊണ്ടുവരലാണ്. മൂന്ന്, വതവാസൌ ബിൽ ഹഖി, അവർ സത്യം കൊണ്ട് ഉപദേശിച്ചു എന്ന് പറഞ്ഞാൽ ദഅഉ ഇലല്ലാ, അറിഞ്ഞ സത്യത്തിലേക്ക്, ആ സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അവർ ക്ഷണിച്ചു. അതാണല്ലോ മൂന്നാമത്തെ മസ്അല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. നാല്, വതവാസൌ ബിസ്സബർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു. അതായത് സബറു, അവർ ക്ഷമിച്ചു, അലാമായ ഇതീഹിം മിനൽ അദാ ഫീ തരീഖി ഹാദദ്ദീൻ, ഈ മതത്തിന്റെ പ്രബോധന മാർഗത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ അവർ ക്ഷമിച്ചു. അതാണല്ലോ നാലാമത്തെ മസ്അലയായി ഷെയ്ഖ് തന്റെ റിസാലയിൽ ആദ്യമായി കൊണ്ടുവന്നത്. അപ്പൊ ഈ നാല് മസ്അലകൾക്കുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ അസ്റാണ്. അപ്പൊ ഈ നാല് മസ്അലകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നോക്കൂ, മഹാനായ ഷെയ്ഖ് റഹിമഹുല്ലാഹു തആല പറയുകയാണ്. അദ്ദേഹം പറയുന്നു, قوله قال الشافعي رحمه الله تعالى امام شافعي رحمه الله تعالى പറഞ്ഞു. എന്താ ഇമാം ഷാഫി പറഞ്ഞത്? لوما انزل الله على خلقه حجه الا هذه الصوره لكفتهم. الله سبحانه وتعالى തന്റെ ദാസന്മാർക്ക് പ്രമാണമായി തെളിവായി ഈ സൂറത്തല്ലാതെ മറ്റൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഈ സൂറത്ത് മാത്രം മതി അവന്റെ അടിമകൾക്ക് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് മാത്രം ഇറക്കിയ, ഈ സൂറത്ത് കൊണ്ട് മാത്രം ഇറക്കിയിട്ടുള്ളൂ, വേറൊന്നും ഇറക്കിയിട്ടില്ലെങ്കിൽ ഇത് മതി മനുഷ്യന് ജീവിക്കാൻ, നന്നായി ജീവിക്കാൻ എന്നാണ് ഇമാം ഷാഫി റഹ്മഹുല്ലാഹു തആല പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മഹുല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്? ആരാണ് ഇമാം ഷാഫി? ഇമാം ഷാഫി, അദ്ദേഹത്തിന്റെ പേര് ഹുവ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മഹുല്ലാഹു തആല. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി, അൽ ഇമാമുൽ മഷ്ഹൂർ വൽ മഅറൂഫ്, അറിയപ്പെട്ട അറിയപ്പെട്ട ഇമാമാണ് അദ്ദേഹം. ഇമാം ഷാഫി അറിയപ്പെട്ട ഒരു ഇമാമാണ്. നാല് മദ്ഹബിന്റെ ഇമാമുകളിൽ അറിയപ്പെട്ട മഷ്ഹൂറായ ഒരു ഇമാമാണ് ഇമാം ഷാഫി റഹ്മഹുള്ള. എന്താണ് ഇമാം ഷാഫി റഹ്മഹുള്ളാഹു പറഞ്ഞത്? സൂറത്തുൽ അസ്ർ തന്നെ മതി, വേറെ ഒന്നും ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇറക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത് തന്നെ മതി മനുഷ്യർക്ക് ജീവിക്കാൻ എന്ന്, നന്നായി ജീവിക്കാൻ എന്ന്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഇന്നമാ ഖാല ദാലിക്, ഇമാം ഷാഫി റഹ്മഹുള്ളാഹു തആല അങ്ങനെ പറഞ്ഞത്, ലി അജലി ഇളമി ശഇനി ഹാദിഇ സൂറ, ഈ അധ്യായത്തിന്റെ പ്രത്യേകതയും മഹത്വവും കൊണ്ടാണ്. എന്ത് ചെയ്തത് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്? മാത്രമല്ല, ഫമഅ അന്നഹ മുഖ്തസറ, ഈ അധ്യായം വളരെ ചെറിയ അധ്യായമാണ്. വഖലീല, സംക്ഷിപ്തവും ചെറിയതുമാണ്. വഖലീലത്തുൽ ആയാത്ത്, അപ്പൊ മുഖ്തസറാണ്. മാത്രമല്ല, കുറഞ്ഞ ആയത്തുകളേ ഉള്ളൂ. ഇല്ല അന്നഹ ഹവത്ത് മഅാനിൻ ജലീലത്തിൻ അലീമ, മാത്രവുമല്ല മഹനീയമായ ആശയങ്ങൾ ആ അധ്യായം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ലൗ ഫഖറ നാസു ഫീഹ, ജനങ്ങൾ ഈ അധ്യായത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ, എന്ത് എങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ, വലൗമാ അൻസലല്ലാഹു അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഇ സൂറ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തല്ലാതെ മറ്റൊന്നും തന്റെ പടപ്പുകൾക്ക് ഇറക്കിക്കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും, തകൂനു തരീഖൻ ലഹും വനിബ്രാസൻ യസ്തനീറുന ബിഹി ഫീ ഹയാത്തിഹിം ലകാനത്ത് ഖാഫിയ, അവരുടെ ജീവിതത്തിൽ അവർക്ക് പ്രഭചരിഞ്ഞ് നേരായ മാർഗത്തിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ ഈ അധ്യായം അവർക്ക് ധാരാളമായി മതി എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല പറഞ്ഞ ആ കലിമയുടെ ആ വാചകത്തിന്റെ അർത്ഥം. ഇവിടെ നമുക്കുണ്ടാകുന്ന ചെറിയ ഒരു സംശയമുണ്ട്, അതെന്താണ്? ഖുർആനിൽ ധാരാളം ഉപദേശങ്ങൾ അല്ലേ, ധാരാളം വിധിവിലക്കുകൾ ഉള്ള ആയത്തുകൾ വേറെ ധാരാളം ഉണ്ട്, അധ്യായങ്ങൾ. പിന്നെ എങ്ങനെയാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല സൂറത്തുൽ അസ്ർ മാത്രം മതി എന്ന് പറയുക? സൂറത്തുൽ അസ്ർ മാത്രം ഇറക്കപ്പെട്ട, അത് മാത്രമേ ഇറക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിൽ പോലും അതുമാത്രം മതി എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. എന്താണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല ഉദ്ദേശിച്ചത്? പണ്ഡിതന്മാർ പറഞ്ഞു, അറാദ റഹിമഹുല്ലാഹു തആല, ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല ഉദ്ദേശിച്ചത്, അന്ന ഹാദിഇ സൂറ, അതായത് സൂറത്തുൽ അസർ, തക്ഫീഹിം, മനുഷ്യർക്ക് മതി, ഫിൽ വഹലി, ഉപദേശത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരു അധ്യായം എന്ന നിലക്ക് ജനങ്ങൾക്ക് ഉപദേശം സ്വീകരിക്കാൻ അധ്യായം മാത്രം മതി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വലൈസ മുറാദുഹു, അതുകൊണ്ടുള്ള ഉദ്ദേശ്യമില്ല, അന്ന ഹാദിഇ സൂറ കാഫിയത്തുൽ ലിൽ ഖൽഖി ഫീ ജമീഇ ശരീഅ, ശരീഅത്ത് പരിപൂർണമായ നിലക്ക്, ശരീഅത്തിന്റെ പൂർണമായ വിധിവിലക്കുകൾ ഈ അധ്യായത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന നിലക്കല്ല ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. മറിച്ച് ഈ അധ്യായത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും കണക്കിലെടുത്തുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹു തആല അങ്ങനെ വിശദീകരിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ആ നിലക്ക് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. ഇപ്പോൾ നാല് മസായിലുകൾ, നിർബന്ധമായും അറിയേണ്ട നാല് മസലകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, വിശദീകരിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാ, ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും സംശയങ്ങളുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ പഠിക്കണമെന്ന് സർവരെയും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.